إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നാം ഇപ്പോൾ ജുമാദൽ ആഖിറ അവസാനത്തിലാണ്. കഴിഞ്ഞ മാസം ജുമാദൽ ഊല നമ്മളിൽ നിന്ന് വിടപറഞ്ഞു. ഇതേപോലെയുള്ളൊരു മാസം ഏകദേശം 1434 വർഷം മുമ്പ് ഹിജ്റ 8-ാമത്തെ വർഷത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ ദഅവത്ത് ജനങ്ങൾക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. പല ആൾക്കാരും ഇസ്ലാം സ്വീകരിച്ചു. ദീനുൽ ഇസ്ലാമിനൊരു രാഷ്ട്രമുണ്ടായി മാറി. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വളരെ അധികമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശയം ജനങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ധാരാളം ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് സ്വീകരിക്കുകയും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് വരികയും ചെയ്തു. ഇതുപോലെ തന്നെ അന്ന് നിലനിന്നിരുന്ന ഭരണകൂടങ്ങളിലേക്ക്, സാമ്രാജ്യത്വ ശക്തികളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വഹ്ദാനിയത്ത് പ്രഖ്യാപിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കത്തെഴുതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ഭരണാധികാരിയായിരുന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ലോകരാജ്യങ്ങളിൽ നിലനിന്നിരുന്ന മഹാസാമ്രാജ്യങ്ങളിലേക്ക് കത്തുകൾ എഴുതി അല്ലാഹു സുബ്ഹാനഹു വതആലയെ അംഗീകരിക്കാൻ അവരോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സീലും വെച്ചുള്ള, മുഹമ്മദുൻ റസൂലുള്ളാ എന്ന സീലും വെച്ചുള്ള പ്രവാചകന്റെ കയ്യിൽ നിന്നുള്ള കത്തുമായി സ്വഹാബത്ത് ഓരോരോ രാജ്യങ്ങളിലേക്ക് പോവാൻ ആരംഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റോമിലെ ഹിറഖൽ ചക്രവർത്തിയുടെ അരികിലേക്ക് ദഹ്യത്ത് ബിനു ഖലീഫത്തൽ കൽബി റളിയല്ലാഹു അൻഹുവിനെ അയച്ചു. റോമക്കാരെ സംബന്ധിച്ചും റോമിനെ സംബന്ധിച്ചും വളരെ നന്നായി അറിവുള്ള വ്യക്തി ദഹ്യ അൽ കൽബി റളിയല്ലാഹു അൻ. അതുപോലെ തന്നെ പേർഷ്യൻ സാമ്രാജ്യത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ബിനു ഹുദാഫത്തൽ സഹ്മി റളിയല്ലാഹു അൻഹുവിനെ അയച്ചു. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് വളരെ അഗാധമായി പാണ്ഡിത്യമുള്ള പണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിൽ വളരെ അധികം തന്റേടമുണ്ടായിരുന്ന സ്വഹാബി, ധൈര്യത്തിലും തന്റേടത്തിലും ആൾക്കാർ ഉദാഹരണം പറയാറുണ്ട് അബ്ദുല്ലാഹ് ബിനു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈജിപ്ത് അടക്കി ഭരിച്ചിരുന്ന മുഖൗക്കിസ് രാജാവിന്റെ അരികിലേക്ക് ഹാതിബ് ബിനു അബി ബൽതഅ റളിയല്ലാഹു അൻഹുവിനെ നിയോഗിച്ചു. ഹാതിബ് ബിനു അബി ബൽതഅ റളിയല്ലാഹു അൻ മക്കയിലെ പേരുകേട്ട കുതിരപ്പടയാളിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബത്തിൽ നിന്ന് ബുദ്ധിയും കഴിവും തന്റേടവും ധൈര്യവും ഈമാനുമുള്ള സഹാബത്തിനെ ഓരോരോ രാജാക്കന്മാരുടെ അരികിലേക്ക് അയച്ചു. അവരെല്ലാവരും രാജാക്കന്മാരുടെ അരികിലേക്ക് പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരിക്കുന്ന കത്തുകൾ അവർ കേൾപ്പിക്കും. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രകാശത്തിലേക്ക് അവരെ നയിക്കും. വിഗ്രഹാരാധനയിൽ നിന്നും സൃഷ്ടി പൂജയിൽ നിന്നും മാറി നിൽക്കാനും ഏകനായ റബ്ബുൽ ഇസ്സത്തിന്റെ വഹ്ദാനിയത്തിലേക്ക് വരാനും ഈ പ്രവാചകന്മാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചിരിക്കുന്ന ദൂതന്മാർ രാജാക്കളെ ക്ഷണിച്ചു. ഈ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുസ്ര എന്ന് പറയുന്ന പ്രദേശം, ഇന്നത്തെ സിറിയയോട് ചേർന്നുള്ള സ്ഥലം, അവിടത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാരിസ് ഇബ്നു ഉമൈർ അൽ അസ്ദി റളിയല്ലാഹു അൻഹുവിനെ അയച്ചു. അവരോട് ഇസ്ലാം സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ തൗഹീദ് പറഞ്ഞുകൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് പ്രഖ്യാപിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് ഹാരിസ് ഇബ്നു ഉമൈർ അൽ അസ്ദി എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുസ്റയിലേക്ക് അയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ള കത്തുമായി, പ്രവാചകന്റെ സീല് വെച്ചിരിക്കുന്ന കത്തുമായി ഹാരിസ് ഇബ്നു ഉമൈർ അൽ അസ്ദി ബുസ്റയിലേക്ക് യാത്ര തിരിച്ചു. യാത്ര വഴിമധ്യേ ഷുറഹ്ബീൽ ഇബ്നു അംറ അൽഗസ്സാനി എന്ന് പറയുന്ന റോമക്കാരനായ ക്രിസ്ത്യാനി കൈസറിന്റെ കീഴിൽ ആ ഭാഗത്ത് ഭരിച്ചിരുന്ന ഗവർണറായ ഷുറഹ്ബീൽ എന്ന് പറയുന്ന വ്യക്തി ഹാരിസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി. അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എവിടേക്കാണ് പോകുന്നത്? ഹാരിസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മദീനയിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ നൽകിയ കത്തുമായി ബുസ്രയുടെ രാജാവിന്റെ അരികിലേക്ക്, അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കടുത്ത ശത്രുത വെച്ച് പുലർത്തിയിരുന്ന ഷുറഹ്ബീൽ ഇബ്നു അംറ അൽഗസ്സാനി എന്ന് പറയുന്ന ക്രിസ്ത്യാനിയായ ഭരണാധികാരി പ്രവാചകൻ അയച്ചിരിക്കുന്ന പ്രതിനിധിയെ കെട്ടിയിട്ടു. കെട്ടിയിടുക മാത്രമല്ല, ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ഹാരിസ് ഇബ്നു ഉമൈർ അൽഅസ്ദി റളിയല്ലാഹു അൻഹുവിനെ അവൻ വകവരുത്തി. അന്ന് ഭരണകൂടങ്ങൾ ധാരാളം നിലനിന്നിരുന്നു. കാഫിരീങ്ങളുടെ ഭരണകൂടങ്ങൾ, അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും ഭരണകൂടങ്ങൾ, അവർക്കിടയിൽ കച്ചിടപാടുകൾ നടക്കാറുണ്ട്. അന്ന് നിലനിന്നിരുന്ന ഭരണ സംവിധാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, യാതൊരു കാരണവശാലും പ്രതിനിധികളെ കൊല്ലാൻ പാടില്ല, പ്രതിനിധികളെ ഏതൊരു സാഹചര്യത്തിലും കൊല്ലാൻ പാടില്ല. ഇന്നും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിയമം അത് തന്നെയാണ്. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി അവന്റെ പ്രതിനിധിയായിക്കൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് അയച്ചാൽ അയാൾ എന്തു വന്ന് പറഞ്ഞാലും അയാളെ കൊല്ലാൻ പാടില്ല എന്നതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ടാണ് മുസൈലിമത്തുൽ കസ്സാബ് എന്ന് പറയുന്ന കള്ളപ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെയും മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു കത്തെഴുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് കൊടുത്തയച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വായിച്ചു. പ്രവാചകന് പ്രയാസമുണ്ടായി. ഇസ്ലാമിനെ കുറ്റം പറഞ്ഞപ്പോൾ പ്രവാചകന് സഹിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വന്നിരിക്കുന്ന മുസൈലിമത്തുൽ കസ്സാബിന്റെ ദൂതന്മാരോട് പറഞ്ഞു, അമാ വല്ലാഹി ലൗലാ അന്നർ റസൂല ലാ തുഖ്തൽ ലളറബ്തു അഅനാഖകുമ ദൂതന്മാരെ കൊല്ലാൻ പാടില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ തലകൾ ഞാൻ വെട്ടുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. ഇതാണെന്ന് ലോകരാജ്യങ്ങളിൽ നിലനിന്നിരുന്ന നിയമം, ഭരണ സംവിധാനങ്ങളിൽ നിലനിന്നിരുന്ന നിയമം. ഏത് ശത്രുവാണെങ്കിലും ഒരു പ്രതിനിധിയെ അയച്ചാൽ അവനെ കൊല്ലാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീല് വെച്ചിരിക്കുന്ന കത്തുമായി ഹാരിസ് ഇബ്നു ഉമൈർ അൽഅസ്ദി റളിയല്ലാഹു അൻഹു പോയപ്പോൾ അദ്ദേഹത്തെ ഷുറഹ്ബീൽ എന്ന് പറയുന്ന ക്രിസ്ത്യാനി വഴിയിൽ വെച്ച് കൊലപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവരം ലഭിച്ചു. പ്രവാചകന്റെ മനസ്സിന് പ്രയാസമുണ്ടായി. തന്റെ അനുയായികളിൽ, സഹാബികളിൽ വളരെ പ്രഗത്ഭനായ ഹാരിസ് ഇബ്നു ഉമൈറിനെ അവരെ വധിച്ചു എന്ന് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദേഷ്യമുണ്ടായി. പ്രവാചകൻ കോപിച്ചു. കാരണം അന്ന് നിലനിന്നിരുന്ന ഭരണ സംവിധാനങ്ങളോടുള്ള കടുത്ത ലംഘനമാണ്. മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ കീഴിൽ ജീവിക്കുന്ന ഒരു ഭരണീയന് ഈ രീതിയിലുള്ള പ്രയാസമുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അനങ്ങാതിരിക്കാൻ സാധിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകരം ചോദിക്കാൻ തീരുമാനിച്ചു. സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് തയ്യാറാവാൻ പറഞ്ഞു. സഹാബത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഹാരിസ് ഇബ്നു ഉമൈർ അൽഅസ്ദിയെ വകവരുത്തിയിട്ടുണ്ട്. ഷുറഹ്ബീൽ ഇബ്നു അംറ അൽഗസ്സാനി എന്ന് പറയുന്ന റോമക്കാരുടെ ഭരണാധികാരിയായ, അല്ലെങ്കിൽ റോമക്കാരുടെ ഗവർണറായ വ്യക്തി അള്ളാഹുവിന്റെ റസൂലിന്റെ കൂട്ടത്തിലുള്ള സഹാബിയെ വകവരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധപ്രഖ്യാപനം മദീനയിൽ നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചാൽ അത് ഏത് കാര്യമാവട്ടെ, യുദ്ധത്തിനാവട്ടെ, മറ്റു തര ലക്ഷ്യങ്ങൾക്കാവട്ടെ, സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റൊന്ന് ചിന്തിക്കാനുണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റോമക്കാർക്കെതിരെ യുദ്ധം ചെയ്യണം. അന്ന് നിലനിന്നിരുന്ന ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തി മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും വളരെ കുറച്ച് ആൾക്കാർ മാത്രം. പ്രവാചകൻ പറഞ്ഞു, യുദ്ധത്തിന് തയ്യാറാവണം. അപ്പുറത്ത് നിൽക്കുന്നത് റോമൻ സാമ്രാജ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹാബി പോലും പിന്മാറിയിട്ടില്ല. സഹാബത്ത് തയ്യാറായി. 3000 വരുന്ന സഹാബത്ത് പറഞ്ഞു, പകരം ചോദിക്കാൻ നമ്മൾ തയ്യാറാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അതിനപ്പുറം ഒരു കാര്യം ചിന്തിക്കേണ്ടതില്ല. നമ്മുടെ സമ്പത്ത്, നമ്മുടെ ദുനിയാവിലുള്ള എല്ലാ സമ്പാദ്യവും, നമ്മുടെ കുടുംബം, നമ്മുടെ ശരീരം പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടാൽ സഹാബികളെ നൽകാൻ തയ്യാറായിരുന്നു. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് തയ്യാറാവാൻ പറഞ്ഞു. 3000 വരുന്ന സഹാബത്ത് തയ്യാറായി. പതിവ് പോലെ ജുർഫ് എന്ന് പറയുന്ന പ്രദേശത്ത് അവർ തമ്പടിച്ചു. ഇന്ന് മദീനയുടെ അകത്താണ് ആ പ്രദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്ത് മദീനയുടെ പുറത്തായിരുന്നു ആ പ്രദേശം കണക്കാക്കിയിരുന്നത്. പ്രവാചകന്റെ കാലഘട്ടത്തുള്ള മദീന എന്ന് പറയുന്നത് ഇന്ന് മസ്ജിദുൻ നബവി സ്ഥിതി ചെയ്യുന്ന സ്ഥലം മാത്രമാണ്. എന്നിരുന്നാലും ജുർഫ് എന്ന് പറയുന്ന പ്രദേശത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് തയ്യാറായി, യുദ്ധത്തിന് തയ്യാറായി. വലിയ തരത്തിലുള്ള ആയുധങ്ങളില്ല, അല്ലെങ്കിൽ അതുപോലെയുള്ള യുദ്ധസന്നാഹങ്ങളില്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞാൽ അതിനപ്പുറം അവർക്കൊരു ഒഴിവുമുണ്ടായിരുന്നില്ല. അവർ തയ്യാറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് വന്നു. യുദ്ധത്തിന് പങ്കെടുക്കാനിരിക്കുന്ന സഹാബത്തിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നസീഹത്ത് നൽകി. ആദ്യമായി പ്രവാചകൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ അമീർ സയ്ദ് ബിൻ ഹാരിസയാണ് റളിയല്ലാഹു അൻഹു. സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങളുടെ അമീർ ഈ യുദ്ധത്തിൽ നിങ്ങളെ നയിക്കുക സയ്ദ് ബിൻ ഹാരിസയാണ്. അതിനുശേഷം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവിന് വിപരീതമായി ചില കാര്യങ്ങൾ പറഞ്ഞു. ഇൻ ഉസീബ സയ്ദുൻ ഫജഅഫർ ബിനു അബി ത്വാലിബ്, സയ്ദെങ്ങാനും കൊല്ലപ്പെട്ടാൽ യുദ്ധത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ടത് ജാഫർ ബിനു അബി ത്വാലിബാണ്. വൈൻ ഉസീബ ജാഫറുൻ, ഇനി ജാഫർ എങ്ങാനും കൊല്ലപ്പെട്ടാൽ ഫഅബ്ദുല്ലാഹ് ബിനു റവാഹ, അബ്ദുല്ലാഹ് ബിനു റവാഹയാണ് യുദ്ധത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ടത്. പൊതുവെ യുദ്ധങ്ങളിൽ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അമീറിനെ നിശ്ചയിക്കും. എന്നാൽ ഈ യുദ്ധത്തിൽ പ്രവാചകൻ മൂന്ന് അമീറിനെ പോകുന്നതിന് മുമ്പ് തന്നെ നിശ്ചയിച്ചു കൊടുത്തു. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരായി ഒന്നും ചോദിച്ചില്ല. സയ്ദ് ബിൻ ഹാരിസയുടെ നേതൃത്വത്തിൽ സഹാബത്ത് പുറപ്പെടാൻ തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനികരോട് മൊത്തത്തിൽ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഉഗ്സു ബിസ്മില്ലാഹി വഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് തയ്യാറാവുക, റബ്ബുൽ ഇസ്സത്തിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് തയ്യാറാവുക. ആരെയും അന്യായമായി ആക്രമിക്കാനല്ല നാം പോകുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ള ഹാരിസ് ബിൻ ഉമൈർ അൽ അസ്ദിയെ വധിച്ചത് കാരണത്താലാണ് ഇവിടെ യുദ്ധം നടക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ പോവുക. ഖാതിലു മൻ കഫറ ബില്ലാഹ്, അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ, അവന്റെ വഹ്ദാനിയത്തിനെ തള്ളിപ്പറയുന്നവർ, അവന്റെ വഹ്ദാനിയത്തുമായി പോയതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ദൂതനെ കൊന്നവർ, ഇവരെയോട് നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞു. ഉഗ്സൂ, നിങ്ങൾ യുദ്ധം ചെയ്യണം. വലാ തഖുല്ലു, ഒരാളോടും വഞ്ചന കാണിക്കാൻ പാടില്ല. വലാ തഖ്തുലു വലീദ, കുട്ടികളെ നിങ്ങൾ കൊല്ലാൻ പാടില്ല. ചരിത്രത്തിൽ തുല്യതയില്ലാതെ നീതിയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ സഹാബത്തിന് പറഞ്ഞുകൊടുത്തു. ചില റിവായത്തുകളിൽ കാണാം പ്രവാചകൻ പറഞ്ഞു, ഫലങ്ങളുള്ള മരങ്ങൾ നിങ്ങൾ വെട്ടിമാറ്റരുത്, അതുപോലെ തന്നെ വയസ്സുള്ള ജനങ്ങളെ നിങ്ങൾ ആക്രമിക്കരുത്, മറിച്ച് നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സമൂഹത്തെ, അവരോട് മാത്രം നിങ്ങൾ യുദ്ധം ചെയ്യുക, അള്ളാഹുവിനോടും റസൂലിനോടും പരസ്യമായി യുദ്ധം പ്രഖ്യാപിച്ചവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ യാത്രയച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊതുവെ ഈ രീതിയിലുള്ള സൈന്യങ്ങൾ പോകുമ്പോൾ അവർക്ക് നസീഹത്തുകൾ നൽകാറുള്ളത് പ്രവാചകൻ പതിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നസീഹത്ത് കേട്ടു, അവരെല്ലാവരും അത് അംഗീകരിച്ചു. അതിനുശേഷം അവർ യാത്ര പുറപ്പെടാൻ വേണ്ടി തുടങ്ങുമ്പോൾ മഹാനായ അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. അബ്ദുല്ലാഹ് ബിൻ റവാഹ മുസ്ലിമീങ്ങളുടെ മൂന്നാമത്തെ അമീറായിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ നിശ്ചയിച്ച മഹാനായ സഹാബി, അദ്ദേഹം കരയാൻ തുടങ്ങി. ജനങ്ങൾ ആശ്ചര്യപ്പെട്ടു, മാ യുബ്കീക യാ ഇബ്ന റവാഹ, അബ്ദുല്ലാഹ് ബിൻ റവാഹയെ താങ്കൾ എന്തിനാണ് കരയുന്നത്, എന്തിനാണ് താങ്കൾ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, മാ ബി ഹുബ്ബു ദുനിയാ വലാ സ്വബാബതും ബികും, ഈ ദുനിയാവിന്റെ എന്തെങ്കിലും സമ്പാദ്യം എനിക്ക് നഷ്ടപ്പെടുന്നത് കൊണ്ടല്ല ഞാൻ കരയുന്നത്, ഈ ദുനിയാവിൽ അധികകാലം ജീവിക്കാനുള്ള കൊതി കൊണ്ടല്ല ഞാൻ കരയുന്നത്, അള്ളാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ചിന്തിച്ചിട്ടല്ല ഞാൻ കരയുന്നത്, മറിച്ച് ഞാൻ കരയാനുള്ള കാരണം എന്താണ്? സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഖൗലല്ലാഹി അസ്സ വജൽ വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. ഓരോരോ മനുഷ്യരും നരകത്തിന്റെ അരികിലേക്ക് വരുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത് ഓതിയിട്ട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നരകത്തിന്റെ അരികിൽ വന്നാൽ അബ്ദുല്ലാഹ് ബിൻ റവാഹ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സാധാരണ അടിമയായ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടാണ്, അള്ളാഹുവിന്റെ നരകത്തെ ഭയന്നുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു. യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ, ഇസ്ലാമിന് വേണ്ടി വാളുയർത്താൻ വേണ്ടി പോകുമ്പോൾ മഹാനായ അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകൾ സഹോദരങ്ങളെ, ജനങ്ങൾ അബ്ദുല്ലാഹ് ബിൻ റവാഹയോട് പറഞ്ഞു, സഹിബകുമുല്ലാഹു ബിസ്സലാമ, അല്ലാഹു നിങ്ങളെ സംരക്ഷിക്കട്ടെ, എവിടെയും അല്ലാഹു നിങ്ങളെ സംരക്ഷിക്കട്ടെ, വദഫഅ അൻകും, ഒരു ഷർറും അല്ലാഹു നിങ്ങളിലെ കടുപ്പിക്കാതിരിക്കട്ടെ, വറദ്ദക്കും ഇലൈനാ സാലിമീൻ, ഏറ്റവും നല്ല രീതിയിൽ നമ്മിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾക്ക് അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ. അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു അൻഹു സഹാബി, 33 വയസ്സുള്ള ചെറുപ്പക്കാരൻ, അദ്ദേഹം ഈ വാക്ക് കേട്ടപ്പോൾ അവരോട് തിരിച്ചു പറഞ്ഞു, വലക്കിന്നനി അസ്അലു റഹ്മാന മഗ്ഫിറത വളർബത ദാത ഫർഗ് തഖ്ദിഫു സബദ ഔ തഅനത ബിയദൈ ഹറാന മുജ്ഹിസത ബിഹർബത തുൻഫിദുൽ അഹ്ഷാ വൽകബദ حتى يقال اذا مروا على جدثي يا ارشد الله من غاز فقد رشد. അബ്ദുല്ലാഹിബ്നു റവാഹയോട് ഏറ്റവും നല്ല രീതിയിൽ ഒരു പ്രയാസവുമില്ലാതെ നിങ്ങൾ തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞ ജനങ്ങളോട് അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, ഞാൻ തിരിച്ചു വരാൻ വേണ്ടിയിട്ടല്ല പോകുന്നത്, ഞാൻ തിരിച്ചു വരാനല്ല ആഗ്രഹിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്ന അള്ളാഹുവിന്റെ മഗ്ഫിറത്താണ്, അവന്റെ മാർഗത്തിലുള്ള രക്തസാക്ഷിത്വമാണ്. ഇസ്ലാമിന് വേണ്ടി പോരാടിക്കൊണ്ട് രക്തസാക്ഷിയാവാൻ സാധിക്കുമെങ്കിൽ അതിനേക്കാളും വലിയ സൗഭാഗ്യം എന്തുണ്ട് എന്ന അർത്ഥത്തിൽ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു അവരോട് തിരിച്ചു പറഞ്ഞു. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് യാത്രയയപ്പ് നൽകി. ഏതൊരു സൈന്യത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കുമ്പോൾ അവരോട് പറയും, അസ്തൗദിഉല്ലാഹ ദീനകും വഅമാനതകും വഖവാതിമ അഅമാലികും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. ഈ വാക്കുകൾ കേട്ടു സ്വഹാബത്ത് അവിടെ നിന്ന് യാത്രയായി. സഹാബത്ത് അവിടെ നിന്ന് റോമ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്രയായി. മുസ്ലിമീങ്ങളുടെ പടപ്പുറപ്പാടിനെ സംബന്ധിച്ച് റോമക്കാരോട് പ്രതികാരം ചോദിക്കാൻ മുഹമ്മദ് നബിയുടെ അനുയായികൾ മദീനയിൽ നിന്ന് പുറത്തു പോകുന്ന വിഷയം, മദീനയിൽ നിന്ന് അവരെ നശിപ്പിക്കാൻ വേണ്ടി പോകുന്ന വിഷയം, മദീനയിൽ ഉണ്ടായിരുന്ന മുനാഫിഖുകൾ, അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർ റോമക്കാർക്ക് കത്തെഴുതിക്കൊണ്ട് വിവരം നൽകി. മുഹമ്മദിന്റെ അനുയായികൾ മദീനയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് അവരെ നിങ്ങൾ തുരത്തുക, അവരെ നിങ്ങൾ ആക്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മദീനയിലെ ജൂതന്മാർ റോമിലുള്ള ക്രിസ്ത്യാനികൾക്ക് കത്തെഴുതി. എന്നും ഇത് തന്നെയാണ് ഇസ്ലാമിന്റെ ചരിത്രം. ശത്രുക്കൾ എപ്പോഴും ഇസ്ലാമിനെതിരെ ഒന്നായിക്കൊണ്ട് നിന്ന ചരിത്രം മാത്രമാണുള്ളത്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ ഈ വിഷയം അറിഞ്ഞ റോമക്കാർ, അവർക്ക് പ്രവാചകനെ അറിയാം, അവർക്ക് സഹാബത്തിനെ അറിയാം, അവരുടെ ധൈര്യം അറിയാം, അതുകൊണ്ട് സാധാരണ ഒന്നു രണ്ടും ആൾക്കാർ നിന്നാൽ, അല്ലെങ്കിൽ അവർ വരുന്നത് 3000 ആണെങ്കിൽ നമ്മൾ 3000 നിന്നാൽ വിജയിക്കാൻ സാധിക്കുകയില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ റോമൻ സാമ്രാജ്യം അന്ന് നിലനിന്നിരുന്ന ഏറ്റവും വലിയ ശക്തി 100,000 വരുന്ന സൈനികരെ സജ്ജരാക്കി. 100,000 വരുന്ന സൈനികരെ അവർ സജ്ജരാക്കി. റോമക്കാരായ ജനങ്ങൾ മുസ്ലിം സമുദായത്തെ നശിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന് കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ, അവിടെ ഉണ്ടായിരുന്ന അറബികളിൽപ്പെട്ട ക്രിസ്ത്യാനികൾ പറഞ്ഞു, നാമും തരാം നമ്മുടെ വക, 100,000 ആൾക്കാർ, 100,000 സൈന്യത്തെ നമ്മളും നൽകാം. അങ്ങനെ 200,000 വരുന്ന ശത്രുക്കൾ, 200,000 വരുന്ന ജനങ്ങൾ സ്വഹാബത്തിനെ ഉന്മൂലനം ചെയ്യാൻ തീരുമാനിച്ചു. സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മുസ്ലിം സമുദായം മുന്നോട്ടേക്ക് കുതിച്ചു. ഇന്നത്തെ ജോർദാനിലുള്ള മഅാൻ എന്ന് പറയുന്ന സ്ഥലത്ത് അവരെത്തി. ഇന്നത്തെ ജോർദാനിൽ സ്ഥിതി ചെയ്യുന്ന മഅാൻ എന്ന് പറയുന്ന സ്ഥലത്ത് അവരെത്തിയപ്പോൾ അവർക്ക് വിവരം ലഭിച്ചു, റോമക്കാർ 200,000 വരുന്ന സൈന്യവുമായി മുസ്ലിം സമുദായത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. 3000 വരുന്ന ആൾക്കാർ എങ്ങനെയാണ് 200,000 മുമ്പിൽ പിടിച്ചു നിൽക്കുക? 1 ഇരട്ടിയാണോ, 2 ഇരട്ടിയാണോ, 3-4 ഇരട്ടിയാണോ, 70 ഇരട്ടിയോളം വരുന്ന മഹാസൈന്യത്തിന്റെ മുമ്പിൽ 3000 ആൾക്കാർ എങ്ങനെ പിടിച്ചു നിൽക്കും? മഅാൻ എന്ന് പറയുന്ന പ്രദേശത്ത് സ്വഹാബത്തെത്തി. സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ 2 ദിവസം അവിടെ തങ്ങി. അവർ എടുത്തു ചാട്ടക്കാരായിരുന്നില്ല, അവരവിടെ നിന്നു. സഹാബത്ത് പരസ്പരം മഷൂറ ചെയ്തു എന്ത് ചെയ്യണം. ഒരു വശത്ത് 200,000, നമ്മുടെ കൂടെ വെറും 3000 ആൾക്കാർ. അവർക്ക് എല്ലാവിധ യുദ്ധ സന്നാഹങ്ങളുണ്ട്, അവരെ സഹായിക്കാൻ ലോകരാഷ്ട്രങ്ങളുണ്ട്, അവർക്ക് സാമ്പത്തിക ഭദ്രതയുണ്ട്. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊന്നുമില്ല. പല ആൾക്കാരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ചില സഹാബികൾ പറഞ്ഞു, മദീനയിലേക്ക് കത്തെഴുതാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സൈന്യത്തെ അയക്കട്ടെ. വേറെ ചില ആൾക്കാർ പറഞ്ഞു, ഇത് ബുദ്ധിയല്ല, നമുക്ക് തിരിച്ചു പോകാം, 200,000 മുമ്പിൽ 3000 ആൾക്കാർ എങ്ങനെ പിടിച്ചു നിൽക്കാനാണ്. ഇങ്ങനെ 2 ദിവസത്തോളം ചർച്ച തുടർന്നു. മഹാനായ അബ്ദുല്ലാഹിബ്നു റവാഹ മദീനയിൽ നിന്ന് ഷഹാദത്ത് ആഗ്രഹിച്ചുകൊണ്ട് പുറപ്പെട്ട സഹാബി, അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, യാ ഖൗമ ഇസ്ബതൂ, ജനങ്ങളെ നിങ്ങൾ ഉറച്ചു നിൽക്കുക, നിങ്ങൾ പുറപ്പെട്ടത് ഷഹാദത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾ പുറപ്പെട്ടത് ഷഹാദത്തിന് വേണ്ടിയിട്ടാണ്. ഈ എണ്ണം കണ്ടുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. വമാ നുഖാതിലു നാസ ബിഅദദിൻ വലാ ഖുവതിൻ വലാ കസറ. ഒരാളോടും നമ്മൾ യുദ്ധം ചെയ്യാറുള്ളത് അവരുടെ എണ്ണം നോക്കിയിട്ടല്ല, അവരുടെ ശക്തി നോക്കിയിട്ടല്ല, യുദ്ധ സന്നാഹങ്ങൾ നോക്കിയിട്ടല്ല. മാ നുഖാതിലുഹും ഇല്ലാ ബിഹാദദ്ദീനിൽ ലദീ അക്രമനല്ലാഹു ബി, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ദീനുൽ ഇസ്ലാമിന്റെ ഈമാനുമായാണ്, ദീനുൽ ഇസ്ലാമിന്റെ റൂഹുമായിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്യാറുള്ളത്. അതല്ലാതെ ശത്രുക്കൾ എത്രയുണ്ടെങ്കിലും അതൊന്നും നമുക്ക് വിഷയമല്ല. അതുകൊണ്ട് യാ ഖൗമ ഇസ്ബതൂ, നിങ്ങൾ ഉറച്ചു നിൽക്കുക, ഇഫൻതലിഖൂ, മുന്നോട്ടേക്ക് പോവുക, ഫൈന്നമാ ഹിയ ഇഹ്ദൽ ഹുസ്നയൈൻ, രണ്ടാൽ ഒരു നന്മ നിങ്ങൾക്ക് ഉറപ്പാണ്. ഇമ്മ ഷഹാദ, ഒന്നിക്കൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള രക്തസാക്ഷിത്വം, വഇമ്മ നസ്റൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിജയിച്ചുകൊണ്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ, ഈമാനികമായ വാക്കുകൾ കേട്ടപ്പോൾ, ദുനിയാവിനോട് ആഗ്രഹമില്ലാത്ത സ്വഹാബത്ത് അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞ അഭിപ്രായം സ്വീകരിക്കുകയും യുദ്ധത്തിന് തയ്യാറാവുകയും ചെയ്തു. അവർ മുന്നോട്ടേക്ക് നീങ്ങി മുഅ്ത എന്ന് പറയുന്ന സ്ഥലത്തെത്തി. മുഅ്ത എന്ന് പറയുന്ന പ്രദേശത്ത് അവർ ചമ്പടിച്ചു. ഇന്നത്തെ ജോർദാനിൽ ഖറഖ് എന്ന് പറയുന്ന പ്രദേശത്തിന് സമീപത്തുള്ള സ്ഥലം. അങ്ങനെ മഹാനായ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മുസ്ലിം സൈന്യം അവിടെ അണിനിരന്നു. ഏതാനും സമയം കഴിഞ്ഞപ്പോഴേക്കും റോമൻ സൈന്യവും അവിടെ എത്തി. 200,000 വരുന്ന ആൾക്കാർ, 70 ഇരട്ടി സൈന്യം 200,000 വരുന്ന ആൾക്കാർ, ഒരു കാഫിർ 65 കാഫിരിയങ്ങൾ കൂടി ഒരു മുസ്ലിമിനെ നശിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ അങ്ങനെ മാത്രം സൗകര്യമുള്ള സ്ഥലം. സഹോദരങ്ങളെ, മുഅ്തയിൽ അവരെത്തി. അവരവിടെ തമ്പടിച്ചു. കാഫിരിയങ്ങളും എത്തി. ഇത്ര വലിയ സൈന്യവുമായി അവരവിടെ എത്തിയപ്പോൾ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ആദ്യ യുദ്ധമാണ്. അതിന് തൊട്ടുമുമ്പാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത്. റോമക്കാരുടെ യുദ്ധ സന്നാഹങ്ങൾ കണ്ട്, അവരുടെ ആളും വണ്ണവും വലിപ്പവും കണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആശ്ചര്യപ്പെട്ടു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, റഅയ്തു അജദൻ വഉജ്ജതൻ വസിലാഹൻ വഖൈല വദീബാജൻ വഹരീറൻ വദഹബ. ഞാൻ കണ്ടത് എത്രയോ വലിയ എണ്ണം, ധാരാളം ആൾക്കാർ, സകല സമ്പത്ത്, ധാരാളം സ്വർണം, വലിയ വലിയ സുഖങ്ങൾ, ദുനിയാവിന്റെ സകല ആഡംബരങ്ങളും ഒരുമിച്ചുകൊണ്ട് യുദ്ധത്തിന് അവർ വന്നു. ഫവരിഖ ബസരി, എന്റെ കണ്ണ് എനിക്ക് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല. ആശ്ചര്യപ്പെട്ടു പോയി. ഇത് കണ്ട മഹാനായ സാബിത് ബിൻ അർഖം റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറയുടെ അരികിലേക്ക് പോയിക്കൊണ്ട് ചോദിച്ചു, താങ്കൾ ആശ്ചര്യപ്പെട്ടതായി എനിക്ക് മനസ്സിലാകുന്നു, താങ്കൾ എന്തിനാണ് ആശ്ചര്യപ്പെടുന്നത്? അബൂ ഹുറൈറ പറഞ്ഞു, ഇത്ര വലിയ സൈന്യത്തിന്റെ മുമ്പിൽ, 200,000 വരുന്ന സൈന്യത്തിന്റെ മുമ്പിൽ 3000 ആൾക്കാർ എങ്ങനെ പിടിച്ചു നിൽക്കാനാണ്? സാബിത് ബിൻ അർഖം റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറയോട് പറഞ്ഞു, ഇന്നക ലം തഷ്ഹദ് മഅനാ ബദറ, താങ്കൾ നമ്മുടെ കൂടെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലല്ലേ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. സാബിത് ബിൻ അർഖം റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ വടിവെച്ചു കൊടുത്തു, ഇന്നനാ ലാ നൻസറു ബിൽ കസറഹ, എവിടെയും മുസ്ലിം സമുദായം ജയിച്ചിരിക്കുന്നത് അവരുടെ എണ്ണം കൊണ്ടല്ല, അവരുടെ എണ്ണം കൊണ്ടല്ല. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ, പരിശുദ്ധമായ ഖുർആനിന്റെ വാക്കുകൾ അവർക്കെപ്പോഴും ആവേശമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇൻ തൻസറുല്ലാഹ യൻസർകും വയുസബ്ബിത് അഖ്ദാമകും. അല്ലാഹു പറയുന്നത് പോലെ നിങ്ങൾ ജീവിച്ചാൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വലയൻസുറന്നല്ലാഹു മൻ യൻസറു, അല്ലാഹുവിനെ സഹായിക്കുന്നവരെ അല്ലാഹു സഹായിക്കും. അല്ലാഹു പറഞ്ഞു, വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ, സഹായിക്കാൻ കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. അല്ലാഹു പറഞ്ഞു, കം മിൻ ഫിയത്തിൻ ഖലീല ഗലബത് ഫിയത്തൻ കദീറ ബിഇസ്നില്ലാഹ്, എത്ര ചെറിയ ചെറിയ സംഘങ്ങളാണ് വലിയ സംഘത്തെ വിജയിച്ചത്, ബിഇസ്നില്ലാഹ്, അല്ലാഹുവിന്റെ തീരുമാനമുണ്ടെങ്കിൽ. അല്ലാഹു പറഞ്ഞു, ഇയൻസർകും അല്ലാഹു ഫലാ ഗാലിബ ലകും, അല്ലാഹു നിങ്ങളെ സഹായിച്ചാൽ ഒരാൾക്കും നിങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധ്യമല്ല. ഈ ആയത്തുകൾ മനസ്സിൽ പ്രവേശിച്ച സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം റോമക്കാരുടെ എണ്ണം അവർക്കൊരു വിഷയവുമായിരുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ യുദ്ധം ആരംഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലാണ്. പ്രവാചകൻ പങ്കെടുത്തിട്ടില്ല. സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായ യുദ്ധം. കാഫിരിങ്ങൾക്കിടയിൽ ഇരച്ചു കയറിക്കൊണ്ട് സെയ്ദ് റളിയല്ലാഹു അൻഹു ശത്രുക്കളെ വെട്ടുവീഴ്ത്താൻ വേണ്ടി തുടങ്ങി. 3000 ആൾക്കാർ 200,000 ആൾക്കാർക്കിടയിൽ അവർ മുന്നേറി. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ പ്രകടനങ്ങൾ കണ്ട് കാഫിരിയങ്ങൾ ആശ്ചര്യപ്പെട്ടു പോയി. ഇതെന്തൊരു ധൈര്യമാണ്, ഇതെന്തൊരു ഈമാനാണ്! 3000 ആൾക്കാർ വന്നുകൊണ്ട് 200,000 മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അവർ ചില്ലറക്കാരല്ല. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ യുദ്ധം കണ്ടപ്പോൾ അവരെ പേടിക്കുകയും അദ്ദേഹത്തെ നോട്ടമിടുകയും ചെയ്തു. സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ പോയി അദ്ദേഹത്തെ വകവരുത്താൻ ധാരാളം ആൾക്കാർ കൂടി പരിശ്രമിച്ചു. അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ മിമ്പറിന്റെ മുകളിൽ കയറിക്കൊണ്ട് പറഞ്ഞു, സെയ്ദിന്റെ നേതൃത്വത്തിൽ യുദ്ധം നടന്നു, സെയ്ദിദാ കൊല്ലപ്പെട്ടിരിക്കുന്നു. സെയ്ദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട സ്വഹാബികളിൽ ഒരാൾ, പരിശുദ്ധമായ ഖുർആനിൽ പേര് പരാമർശിക്കപ്പെട്ട ഏക സ്വഹാബി സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ഷഹീദായി. അതിനുശേഷം പ്രവാചകൻ പറഞ്ഞതുപോലെ ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ കൊടിയേറ്റെടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടിയേറ്റെടുത്തു. കാഫിരിങ്ങൾക്കിടയിലേക്ക് ഇരച്ചു കയറി പ്രവാചകന്റെ സഹോദരന്റെ മകൻ, വളരെ ചെറുപ്പക്കാരനായ സ്വഹാബി, വളരെയധികം ധൈര്യശാലിയായ സ്വഹാബി കാഫിരിങ്ങൾക്കിടയിലേക്ക് ഇരച്ചു കയറി. കാഫിരിങ്ങൾ അദ്ദേഹത്തിന്റെ യുദ്ധതന്ത്രം കണ്ട് ആകെ ആശ്ചര്യപ്പെട്ടു. അവർ തീരുമാനിച്ചു ജാഫറിനെ വധിക്കണം. ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വരികയും അദ്ദേഹത്തിന്റെ വലത്തേ കൈ മുറിച്ചു കളയുകയും ചെയ്തു. ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻ അല്ലാഹുവിന്റെ റസൂൽ നൽകിയിരിക്കുന്ന കൊടി നിലച്ചിടാൻ തയ്യാറായില്ല. അദ്ദേഹം ഇടത്തേ കൈയിൽ കൊടി പിടിച്ചു. അവർ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇടത്തേ കൈയും മുറിച്ചു. അദ്ദേഹം രണ്ട് പാർശ്വം കൊണ്ട് ശരീരത്തിലേക്ക് കൊടി ചേർത്ത് പിടിച്ചു. അതിനുശേഷം ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലും അവർ വധിച്ചു. ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലും അവർ കത്തി അല്ലെങ്കിൽ വാളു കയറ്റി. ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും ഷഹീദായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന മിമ്പറിൽ കയറിക്കൊണ്ട് സഹാബത്തിനോട് പറഞ്ഞു, ജാഫർ ബിൻ അബി ത്വാലിബ് വളരെ ശക്തമായി പോരാട്ടം നടത്തി, കാഫിറുകൾ അദ്ദേഹത്തെ വകവരുത്തി. സഹോദരങ്ങളെ, ആരാണ് ജാഫർ? ആരാണ് ജാഫർ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, മിസ്കീനുകൾക്ക് പാവങ്ങൾക്ക് ഏറ്റവും അധികം ഭക്ഷണം കൊടുത്തിരുന്ന സഹാബി, ഏറ്റവും അധികം ഭക്ഷണം നൽകിയിരിക്കുന്ന സഹാബി മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ. ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനെ കാണുമ്പോൾ അസ്സലാമു അലൈക യബ്ന ദിൽ ജനാഹൈൻ എന്ന് പറയുമായിരുന്നു. ജാഫർ ബിൻ അബി ത്വാലിബിന്റെ രണ്ട് കരങ്ങൾ കാഫിറീങ്ങൾ യുദ്ധരണാകളത്തിൽ വെച്ച് വെട്ടിയതിന് പകരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സ്വർഗത്തിൽ പാറിപ്പറക്കാൻ രണ്ട് ചിറകുകൾ നൽകിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ ജാഫർ തയ്യാർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. സഹോദരങ്ങളെ, ജാഫർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്തു, അദ്ദേഹം കൊല്ലപ്പെട്ടു. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അവർ കൊല്ലപ്പെട്ടതിന് ശേഷം, യുദ്ധം അവസാനിച്ച ശേഷം, ഞാൻ മരണപ്പെട്ട ആൾക്കാരുടെ അരികിലേക്ക് പോയപ്പോൾ ജാഫർ ബിൻ അബി ത്വാലിബിന്റെ ശരീരത്തിൽ 90-ലധികം മുറിവുകൾ ഉണ്ടായിരുന്നു. അതിൽ അധിക മുറിവുകളും ശരീരത്തിന്റെ മുൻഭാഗത്താണ്. അതറിയിക്കുന്ന അദ്ദേഹത്തിന്റെ ധൈര്യത്തെയാണ്. ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതിന് ശേഷം പ്രവാചകൻ പറഞ്ഞതുപോലെ അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു. ചെറുപ്പക്കാരനായ സഹാബി, 33 അല്ലെങ്കിൽ 34 വയസ്സുള്ള സഹാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അദ്ദേഹം യുദ്ധത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു. ഏതാനും ദിവസങ്ങളായി യുദ്ധഭൂമിയിൽ ഏകദേശം 2 ദിവസങ്ങൾ കഴിഞ്ഞു. കാര്യമായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ഒരു സഹോദരൻ വന്നുകൊണ്ട് ഒരു കഷ്ണം ഇറച്ചി കൊടുത്തിട്ട് പറഞ്ഞു, എത്ര ദിവസമായി താങ്കൾ ഭക്ഷണം കഴിച്ചിട്ട്? ഇത് കഴിച്ചുകൊണ്ട് താങ്കൾ യുദ്ധം ചെയ്യുക. അദ്ദേഹം ആ ഇറച്ചി കഷ്ണം എടുത്ത് ഒരു കഷ്ണം കടിച്ചു. അത് തിന്നുകൊണ്ടിരിക്കുമ്പോൾ പിറകിൽ നിന്ന് യുദ്ധത്തിന്റെ ശബ്ദം കേട്ടു. അദ്ദേഹം സ്വയം ശരീരത്തോട് ചോദിച്ചു, അന്ത ഫിദ്ദുന്യാ യബ്ന റവാഹ, മദീനയിൽ നിന്ന് ഷഹാദത്ത് ആഗ്രഹിച്ചു വന്നിട്ട് ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് താങ്കൾ നിൽക്കുകയാണോ എന്ന് സ്വന്തം ശരീരത്തോട് ചോദിച്ചതിനു ശേഷം കാഫിരിങ്ങൾക്കിടയിലേക്ക് ഇരച്ചു കയറി അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവിനെ കാഫിരിങ്ങൾ വധിച്ചു കളഞ്ഞു. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചിരിക്കുന്ന 3 അമീർമാരും മരണപ്പെട്ടു, 3 ആൾക്കാരും കൊല്ലപ്പെട്ടു. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കിനി ഒരു അമീറില്ല. മഹാനായ സാബിത് ബിൻ അർഖം റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം മുസ്ലിമീങ്ങളുടെ പതാക ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, യാ ഖൗമി സ്തലഹു അലാ അമീരി മിൻകും, യാ ഖൗമി സ്തലഹു അലാ അമീരി മിൻകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, സെയ്ദ് കൊല്ലപ്പെട്ടു, ജാഫർ കൊല്ലപ്പെട്ടു, ഇബ്നു റവാഹ കൊല്ലപ്പെട്ടു, അതുകൊണ്ട് നമുക്കൊരു അമീറിനെ വേണമെന്ന് സാബിത് ബിൻ അർഖം റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു. സഹാബത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, അന്ത അമീറുന, താങ്കൾ തന്നെയാണ് നമ്മുടെ അമീർ, താങ്കളുടെ കീഴിൽ നമ്മൾ യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞു. സാബിത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനതിന് തയ്യാറല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശ്ചയിച്ച 3 അമീർ മരണപ്പെട്ട ശേഷം, അവർ കൊല്ലപ്പെട്ട ശേഷം എന്ത് ചെയ്യണമെന്ന് സഹാബത്തിന് തെരിയുന്നില്ല. മുമ്പിൽ വളരെ വലിയ സൈന്യം, 200,000 വരുന്ന സൈന്യം, എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന മിമ്പറിൽ കയറിക്കൊണ്ട് പറഞ്ഞു, 3 അമീറും കൊല്ലപ്പെട്ടു, 4-ാമതായി യുദ്ധത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തത് സൈഫും മിൻ സുയൂഫില്ലാഹിൽ മസ്ലൂൽ, അല്ലാഹുവിന്റെ ഊരപ്പെട്ട വാളായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ആദ്യമായി നടത്തുന്ന യുദ്ധം, മുഅ്ത യുദ്ധം, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻ അദ്ദേഹം പങ്കെടുത്ത ഒരു യുദ്ധവും എവിടെയും പരാജയപ്പെട്ടിട്ടില്ല. ജാഹിലിയ കാലഘട്ടത്തിൽ കാഫിരീങ്ങൾക്ക് വേണ്ടി യുദ്ധം നടത്തിയാൽ പോലും അദ്ദേഹം വിജയം നേടാറുണ്ടായിരുന്നു. ഉഹദ് യുദ്ധത്തിൽ മുസ്ലിം സമുദായത്തിന് ബാധിച്ചിരിക്കുന്ന ചെറിയ പരാജയത്തിന് കാരണം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു. അദ്ദേഹം അന്ന് രാത്രി തന്നെ എന്ത് ചെയ്തു? മുസ്ലിം സൈന്യങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നത് പോലെ നിങ്ങൾ പ്രവർത്തിക്കണം. വലത്തെ ഭാഗത്തുണ്ടായിരുന്ന സൈന്യങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇടത്തെ വശം നിൽക്കുക. ഇടത്തുണ്ടായിരുന്ന ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ വലത്തെ വശത്ത് നിൽക്കുക. മുമ്പിലുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ പിറകിലേക്ക് പോവുക. പിറകിലുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ മുമ്പിലേക്ക് വരിക. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു തന്ത്രപരമായി രാത്രിയിൽ സൈന്യത്തെ മൊത്തത്തിൽ മാറ്റി. പ്രഭാതമായപ്പോൾ റോമൻ സൈന്യം അവരുണർന്നു. മുസ്ലിം സൈന്യങ്ങളെ നോക്കിയപ്പോൾ ഇന്നലെ ആരും കണ്ടവരല്ല, ഇന്നലെ വലത്തെ ഭാഗത്തുള്ളവർ ഇന്ന് ഇടത്തെ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ കാഫിര്യങ്ങൾ കാണുന്നത് വേറെ ആൾക്കാര്, പുതിയ പുതിയ മുഖങ്ങളെ കാഫിര്യങ്ങൾ പേടിച്ചു. ഇന്നലെ രാത്രി മദീനയിൽ നിന്ന് പുതിയ സൈന്യം വന്നിട്ടുണ്ട് എന്ന് അവർ കരുതി. മുസ്ലിമിങ്ങൾ എല്ലാവരും ഒന്നടങ്കം അള്ളാഹു അക്ബർ എന്ന് വിളിച്ചു പറയാൻ വേണ്ടി തുടങ്ങി. കാഫിര്യങ്ങളുടെ മനസ്സിൽ വളരെ ശക്തമായ പേടിയുണ്ടായി. യുദ്ധ പടനായകനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു കാഫിര്യങ്ങൾക്കിടയിലേക്ക് ഇരച്ചു കയറിക്കൊണ്ട് കാഫിര്യങ്ങളെ ഒന്നൊന്നായി വകവരുത്താൻ വേണ്ടി തുടങ്ങി. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറയുന്നു, لقد انقطعت في يدي يوم مؤتة تسعة أسياف نانند കരങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്തു തകർന്നു പോയത് 9 വാളുകളാണ് മൂത്ത യുദ്ധത്തിൽ. അദ്ദേഹത്തിന്റെ ധൈര്യം അദ്ദേഹത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരാൾക്കും പറ്റിയിട്ടില്ല. റോമക്കാരാകെ പേടിച്ചു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു മുസ്ലിം സൈന്യങ്ങളോട് പറഞ്ഞു, ഈ 200,000 വരുന്ന കാഫിര്യങ്ങൾ യുദ്ധത്തിൽ നിന്ന് പരാജയപ്പെട്ട് പിറകോട്ട് പോകുമ്പോൾ നിങ്ങൾ അവരുടെ പിന്നാലെ, പൊതുവെ നിങ്ങൾ ചെയ്യാറുള്ളത് പോലെ പിന്നാലെ പോയിക്കൊണ്ട് വകവരുത്തണ്ട, അവർ പിന്മാറുമ്പോൾ അവർ പിന്മാറട്ടെ, നമുക്ക് പെട്ടെന്ന് മദീനയിലേക്ക് മടങ്ങാമെന്ന് പറഞ്ഞു. അതൊരു തരത്തിലുള്ള യുദ്ധതന്ത്രമാണ്. കാഫിറിനെ അല്ലെങ്കിൽ ശത്രുവിനെ അടിച്ചമർത്തുന്നതിന് പകരം അവനെ എപ്പോഴും പേടിപ്പിച്ചുകൊണ്ട് നിർത്തുക, അവനെ പേടിപ്പിച്ചുകൊണ്ട് നിർത്തുക. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായ യുദ്ധം നടന്നപ്പോൾ റോമക്കാർ പേടിച്ചു. സഹോദരങ്ങളെ, റോമക്കാർക്ക് അവരുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത പേടിയായി. ഈ ചെറിയ സൈന്യത്തെ തോൽപ്പിക്കാൻ അവർക്ക് സാധിക്കില്ല എന്ന അവസ്ഥയായി. അവർ പിന്നോട്ട് മാറിയപ്പോൾ അവരുടെ പിന്നാലെ പോകാതെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് സൈന്യത്തെയും കൂട്ടി തിരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫതഹല്ലാഹു അലാ യദി ഖാലിദ്, ഖാലിദിന്റെ കരങ്ങളിലൂടെ മുസ്ലിം സമുദായത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല വിജയം നൽകി. ഇതാണ് അവരുടെ ഈമാൻ, ഇതാണ് അവരുടെ ഈമാൻ. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പേർഷ്യക്കാർക്ക് കത്തെഴുതുമ്പോൾ അവരോട് പറഞ്ഞത് എന്താണ്? ലഖദ് ജിഅതുകും ബിഖൗമിൻ യുഹിബ്ബൂന അൽമൗത കമാ തുഹിബ്ബൂന അൽഹയാ, നിങ്ങളെ ജീവിക്കാൻ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു അതുപോലെ മരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സമുദായത്തെയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, അവരെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മുസ്ലിം സമുദായം വിജയിച്ചു. ഏകദേശം 7 ദിവസങ്ങളോളം യുദ്ധം നീണ്ടുനിന്നു. സഹോദരങ്ങളെ, 2,00,000 കാഫിര്യങ്ങളുമായി 3,000 സഹാബികൾ പോരാടിയിട്ടും എത്ര മുസ്ലിമീങ്ങളാ മരിച്ചതെന്നറിയോ? വെറും 12 മുസ്ലിമീങ്ങൾ. ഈമാനിന്റെ പ്രകാശം മനസ്സിൽ കയറിയപ്പോൾ, അജഞ്ചലമായ റബ്ബിലുള്ള വിശ്വാസം മനസ്സിൽ ഉറച്ചപ്പോൾ അവർക്ക് മുമ്പിൽ ഒരു ശത്രുവിന്റെ വാളും ഒരു സാമ്രാജ്യ ശക്തികളും ഒന്നുമായിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സഹായത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നിനും പരാജയപ്പെടുത്താൻ വേണ്ടി സാധിച്ചില്ല. കാഫിരീങ്ങളിൽ നിന്ന് 2,000-ൽ അധികം ആൾക്കാർ കൊല്ലപ്പെട്ടു. മുസ്ലിമീങ്ങളിൽ നിന്ന് വെറും 12 ആൾക്കാർ മാത്രമാണ് മരണപ്പെട്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു ഈമാൻ അവർക്ക് മനസ്സിലുണ്ടായിരുന്ന ഈമാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു ചെറിയ വശമെങ്കിലും നമുക്കിന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയപ്പെടുന്ന ഫിത്നകൾ അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന ഈ തരത്തിലുള്ള മുസീബത്തുകൾ നമുക്കുണ്ടാവുമായിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ സഹായത്തിൽ അവർ വിശ്വസിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല എന്തായാലും സഹായിക്കുമെന്ന് അവർ വിശ്വസിച്ചു. അതുകൊണ്ട് യുദ്ധതന്ത്രങ്ങളില്ലാതെ അല്ലെങ്കിൽ യുദ്ധസന്നാഹങ്ങളില്ലാതെ, സാമ്പത്തിക ഭദ്രതയില്ലാതെ, സൈനിക വ്യൂഹങ്ങളില്ലാതെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം 200,000 വരുന്ന സൈന്യങ്ങളുടെ മുമ്പിൽ അവർ വിജയിച്ചു. അവർ അറിയും, അള്ളാഹു നിങ്ങളെ സഹായിച്ചാൽ ഒരാൾക്കും നിങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധ്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, യുദ്ധം മുസ്ലിം സമൂഹത്തിനൊരു പാഠമാണ്. എണ്ണത്തിലും വണ്ണത്തിലുമല്ല കാര്യം, മറിച്ച് ഈമാനിലാണ്, അള്ളാഹുവിലുള്ള വിശ്വാസത്തിലാണ്. അത് അടിയുറച്ച് വിശ്വസിക്കുന്നതും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതും നമ്മൾ തയ്യാറായാൽ മുസ്ലിം സമുദായം എവിടെയും വിജയിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തബായഅതും ബിൽ ഐന വഅഖദ്തും അദ്നാബൽ ബഖർ വറദീതും ബിസ്സറ വതറക്തുമുൽ ജിഹാദ് സല്ലല്ലാഹു അലൈക്കും ദുല്ല. നിങ്ങളെ ദുനിയാവിന്റെ സുഖങ്ങളിൽ കണ്ണഞ്ചി പോയിക്കൊണ്ട് ദുനിയാവിന്റെ ആഡംബരങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ജീവിച്ചാൽ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയാൽ, സല്ലല്ലാഹു അലൈക്കും ദുല്ല, നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നിന്ദ നൽകും. ഈ ഒരു നിന്ദ ഇന്ന് മുസ്ലിം സമുദായത്തിനുണ്ട്. ഇത്തരത്തിലുള്ള ചരിത്ര പാഠങ്ങളിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈമാനികമായ ആവേശം, ഈമാനികമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടി തയ്യാറാവുക. സഹാബത്തിന്റെ പാഠം നമ്മൾ പഠിക്കുക, അവരുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുക. അള്ളാഹുവിന്റെ വാഗ്ദാനത്തിൽ അവർ വിശ്വസിക്കുക ബാധിച്ചപ്പോൾ എങ്ങനെയാണ് അള്ളാഹു അവരെ സഹായിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുക. ഏത് കാഫിറിന്റെ മുമ്പിലാണെങ്കിലും ഏത് ഇസ്ലാമിന്റെ ശത്രുവിന്റെ മുമ്പിലാണെങ്കിലും ഒരാൾക്കും നമ്മെ ഒന്നും ചെയ്യാൻ വേണ്ടി സാധ്യമല്ല. ഇനി എന്തെങ്കിലും ചെയ്താൽ തന്നെ അബ്ദുല്ലാഹിബ്നു റവാഹ പറഞ്ഞതുപോലെ രണ്ടാലൊരു വിജയം, ഒന്നെങ്കിൽ ഷഹാദത്ത് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ശക്തമായ വിജയം. അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്സത്തോടുകൂടി ഇസ്ലാമിന്റെ ആശയങ്ങൾ ജീവിതത്തിൽ പാലിച്ച് ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم أما بعد
സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള ധാരാളം ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെ സംബന്ധിച്ചതൊക്കെ നമ്മൾ പഠിക്കാൻ, സഹാബത്തിന്റെ ചരിത്രം പഠിക്കാൻ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. ഈ പറയപ്പെട്ട വിഷയങ്ങളിൽ മൂന്ന് ഗുണപാഠങ്ങളാണ് നമ്മൾ പ്രധാനമായും ഉൾക്കൊള്ളേണ്ടത്. ഒന്നാമത്തേത് അബ്ദുല്ലാഹു ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക്, ما نقاتل الناس بعدد ولا بعدة ولا بكثرة ولكن نقاتل الناس بهذا الدين الذي أكرمنا الله به. നമ്മൾ ജനങ്ങളോട് യുദ്ധം ചെയ്യുന്നത് അവരുടെ എണ്ണം നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ അവരുടെ വലിപ്പം നോക്കിയിട്ടല്ല, അവരുടെ യുദ്ധസന്നാഹങ്ങൾ നോക്കിയിട്ടല്ല, മറിച്ച് നമ്മുടെ ദീനാണ് നമുക്ക് ബലമേൽക്കുന്നത്. ഈ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഏതൊക്കെ ആൾക്കാർ നമുക്കെതിരിൽ വന്നാലും, ഏതൊക്കെ രാജ്യങ്ങൾ മുസ്ലിമീങ്ങൾക്കെതിരിൽ വന്നാലും, ലോക രാജ്യങ്ങൾ ഒന്നടങ്കം വന്നാലും, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ, ഈ ദീനിന്റെ പ്രകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല അവസാന നാൾ വരെ ഇവിടെ ഉറപ്പിച്ചു നിർത്തുക തന്നെ ചെയ്യും. അതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ, ഈമാൻ അനുസരിച്ച് ജീവിക്കാൻ നമ്മളെപ്പോഴും പരിശ്രമിക്കുക. അതല്ലാതെ ദുനിയാവിന്റെ ഈ കാണുന്ന സുഖങ്ങളിലും ആഡംബരങ്ങളിലും ജീവിതം നയിക്കുകയാണെങ്കിൽ ഒരു സമയം നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിനുശേഷമുള്ള ജീവിതം നമുക്ക് കൂടുതൽ പ്രയാസമായി തീരും. അള്ളാഹു പറഞ്ഞതുപോലെ ഈ ദുനിയാവിലുള്ള ചില ആൾക്കാർ അവർ ദുനിയാവിന്റെ ജീവിതമാണ് ഇഷ്ടപ്പെടുന്നത്. അവർക്ക് പിറകിൽ അല്ലെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് വളരെ കഠിനമായ ദിവസമാണെന്ന കാര്യം നമ്മൾ മറന്നുപോകാൻ പാടില്ല. ഇതാണ് അബ്ദുല്ലാഹു ബിൻ റവാഹ റളിയല്ലാഹു അൻഹു സഹാബത്തിന് നൽകിയിരിക്കുന്ന പാഠം. അതുപോലെ തന്നെ ഇതിലുള്ള രണ്ടാമത്തെ ഗുണപാഠം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സത്യസന്ധത, പ്രവാചകന്റെ മുഅ്ജിസത്ത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന മിമ്പറിൽ നിന്നുകൊണ്ട് ഷാമിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളും സഹാബത്തിന് പറഞ്ഞുകൊടുത്തു. മുഅ്ത യുദ്ധം കഴിഞ്ഞ് സഹാബത്ത് തിരിച്ചു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് അവർ വന്നു. അവർ പ്രവാചകനോട് പറഞ്ഞു, നിങ്ങൾക്ക് നടന്നിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞു തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാര്യവും അവർക്ക് പറഞ്ഞുകൊടുത്തു. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകന് നൽകിയിരിക്കുന്ന മുഅ്ജിസത്താണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമീറന്മാരെ നിശ്ചയിക്കുന്ന സമയത്ത് മൂന്ന് ആൾക്കാരെ നിശ്ചയിച്ചു. പൊതുവെ ഒരു അമീറിനെയാണ് പ്രവാചകൻ നിശ്ചയിക്കാറ്. ഈ ഒരു കാര്യം മനസ്സിലാക്കി തരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിനാണ്. അവസാനമായുള്ള ഒരു പാഠം സഹാബത്തിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുക, അവരുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുക. ഇന്ന് പല ആൾക്കാരും സിനിമാ സീരിയൽ നടന്മാരുടെ പിറകിൽ, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാരുടെ പിറകിൽ, ക്രിക്കറ്റ് കളിക്കാരുടെ പിറകിൽ പോകുന്ന ആൾക്കാരാണ്. സഹോദരങ്ങളെ, സഹാബത്താണ് നമ്മുടെ റോൾ മോഡൽ. അവരെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അല്ലാഹു പറയുന്നത് പോലെ അവരുടെ മാർഗം പിൻപറ്റിയാൽ നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് സഹാബത്തിന്റെ ജീവിതം, അവരുടെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുക. ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന സഹാബികൾ, ഒന്നും കൂടി അവരുടെ പേരുകൾ ഞാൻ പറയാം. പല ആൾക്കാർക്കും കേട്ടുപരിചയമില്ലാത്ത ആൾക്കാർ സഹാബത്താണ്. ഒന്നാമത്തേത് ദിഹ്യ ഇബ്നു ഖലീഫത്തൽ കൽബി. ദിഹ്യ ഇബ്നു ഖലീഫത്തൽ കൽബി റളിയല്ലാഹു അൻഹു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ രൂപത്തിൽ വരാറുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക്. അത്രയും അധികം സൗന്ദര്യമുള്ള സഹാബിയാണ് ദിഹ്യത്തുൽ കൽബി റളിയല്ലാഹു അൻഹു. രണ്ടാമത്തേത് അബ്ദുല്ലാഹി ബിൻ ഹുദാഫത്ത് അസ്സഹ്മി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ ഹുദാഫ. മൂന്നാമത്തേത് ഹാതിബ് ഇബ്നു അബി ബൽതഅഹ്. നാലാമത്തേത് ഹാരിസ് ഇബ്നു ഉമൈറൽ അസ്ദി, കാഫിരികൾ കൊന്നിരിക്കുന്ന പ്രവാചകന്റെ പ്രതിനിധി. അഞ്ചാമത്തേത് സയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. ആറാമത്തേത് ജഅഫർ ഇബ്നു അബി താലിബ്. ഏഴാമത്തേത് അബ്ദുല്ലാഹി ഇബ്നു റവാഹ. എട്ടാമത്തേത് സാബിത് ഇബ്നു അർഖം. ഒമ്പതാമത്തേത് അബു ഹുറൈറ. പത്താമത്തേത് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. ഈ പത്ത് ആൾക്കാരുടെ പേര് നമ്മൾ ഖുതുബയിൽ പറഞ്ഞു. ഇവരൊക്കെ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ വളരെ വലിയ സ്വാധീനങ്ങൾ ചെലുത്തിയിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇന്ന് പല ആൾക്കാർക്കും അവരുടെ ചരിത്രം അറിയില്ല. അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചറിയില്ല. പല മുസ്ലിമീങ്ങളും അബൂ ഹുറൈറയുടെ പേര് കേട്ടിട്ടുണ്ടാകും, ബാക്കിയുള്ള സഹാബത്തിനെ ചോദിച്ചാൽ അവർക്കറിയില്ല. ഹാത്തിബ് ബിൻ അബി ബൽതഅയ അറിയില്ല, ദഹിയത്തൽ കൽവിയെ അറിയില്ല, ഹാരിസ് ബിൻ സൈദ് ബിൻ ഹാരിസയെ അറിയില്ല. ഇങ്ങനെ ധാരാളം മുസ്ലിമീങ്ങൾ ഇന്ന് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അവരുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുക, അവരെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഊസീകും ബി അസ്ഹാബി, എന്റെ സഹാബത്തിന്റെ വിഷയത്തിൽ ഞാൻ നിങ്ങളോട് വസീയത്ത് ചെയ്യുന്നു. അവരെ ബഹുമാനിക്കുക, അവരെ പഠിക്കുക, അവരെ സംബന്ധിച്ച് മനസ്സിലാക്കുക, അവരുടെ മാർഗം പിൻപറ്റുക. അതിലാണ് നമ്മുടെ വിജയം. അല്ലാഹു സുബ്ഹാനഹു വതആല സഹാബത്തിന്റെ ചരിത്രം പഠിക്കാൻ, അവരെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واذل الشرك والمشركين اللهم انصر اخواننا المستضعفين في كل مكان اللهم انصر اخواننا المستضعفين في كل مكان اللهم ثبتنا على الهدى حتى نلقاك اللهم ثبتنا على الهدى حتى نلقاك ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم لا تجعل الدنيا اكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على محمد وعلى اله وصحبه وسلم